അധ്യായം 5. ചാന്ദ് പട്ടേലിൻ്റെ കല്യാണ പാർട്ടിയോടൊപ്പം ബാബയുടെ തിരിച്ചുവരവ്. സ്വാഗതം ചെയ്ത് സായ് എന്ന് സംബോധന ചെയ്തത്. മറ്റു യോഗികളുമായി സമ്പർക്കം. ഉടുപ്പും ദിനചര്യകളും. പാദുകത്തിൻ്റെ കഥ. മൊയ്തീനുമായുള്ള ഗുസ്തിയും ജീവിതത്തിൽ വന്ന മാറ്റവും. വെള്ളം എണ്ണയാക്കി മാറ്റിയത്. വ്യാജഗുരു ജവഹർ ആലി. ചാന്ദ് പട്ടേലിൻ്റെ കല്യാണ പാർട്ടിയോടൊപ്പമുള്ള തിരിച്ചുവരവ്. മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ച പോലെ ബാബ ഷിർദിയിലേക്ക് എങ്ങനെ തിരിച്ചു വന്നുവെന്ന് പ്രതിപാദിക്കാം. നൈസാം സ്റ്റേറ്റ്സിലെ ഔറംഗബാദ് ജില്ലയിൽപ്പെട്ട ധൂപ് എന്ന ഗ്രാമത്തിൽ ധനികനായി ചാന്ദ് പട്ടേൽ എന്ന പേരിൽ ഒരു മുസ്ലിം പ്രമാണി ഉണ്ടായിരുന്നു. അയാൾ ഔറംഗബാദിലേക്ക് പോകും വഴി ഒരു കുതിരയെ നഷ്ടപ്പെട്ടു പോയി. 2 മാസങ്ങളോളം നിരന്തരമായി തിരഞ്ഞിട്ടും നഷ്ടപ്പെട്ട കുതിരയുടെ ഒരു വിവരവും കിട്ടിയില്ല. അവസാനം നിരാശനായി ജീനിയും ചുമലിട്ട് മടങ്ങി വരികയായിരുന്നു. വരും വഴിക്ക് 13 നാഴികയിലധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ രത്നതുല്യനായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. തലയിൽ ഒരു തൊപ്പിയും ദേഹത്തിൽ കഫ്നി എന്ന നീളൻ കുപ്പായവും കയ്യിൽ ഒരു ചെറിയ വടിയും സദ്ക ഉണ്ടായിരുന്നു. ഫക്കീർ ചില്ലിമെന്ന് പറയുന്ന മൺപൈപ്പിൽ പുകയിലയിട്ട് പുക വലിക്കുവാൻ ഒരുക്കുകയായിരുന്നു. ചാന്ദ് പട്ടേൽ പോകുന്നത് കണ്ടപ്പോൾ ഫക്കീർ അങ്ങോട്ട് വിളിച്ച് ഒരു പുക വലിച്ച് വിശ്രമിച്ച് പോയിക്കൊള്ളാൻ ക്ഷണിച്ചു. ജീനിയെപ്പറ്റി അയാളോട് ഫക്കീർ അന്വേഷിച്ചു. ചാന്ദ് പട്ടേൽ അത് തൻ്റെ നഷ്ടപ്പെട്ട കുതിരയുടേതാണെന്ന് പറഞ്ഞു. ഉടനെ ഫക്കീർ അടുത്തുള്ള തോട്ടത്തിൽ നോക്കാൻ പറഞ്ഞു. അയാൾ അവിടെ പോയി നോക്കുമ്പോൾ വിസ്മയമെന്ന് പറയട്ടെ, കുതിരയുണ്ട്, അവിടെ നിൽക്കുന്നു. അയാൾക്ക് ഈ ഫക്കീർ ഒരു ചില്ലറക്കാരനല്ലെന്നും വലിയ ഒരു അവാലിയയാണെന്ന് മഹായോഗി ബോധ്യമായി. അയാൾ കുതിരയെ പിടിച്ച് ഫക്കീറിൻ്റെ അരികിലെത്തി. ചില്ലിം അപ്പോഴേക്കും തയ്യാറായിരുന്നു. പക്ഷേ 2 സാധനങ്ങൾ കൂടി ഒരുക്കേണ്ടിയിരുന്നു. 1, പൈപ്പ് കൊളുത്താൻ തീ. 2, കുഴൽ മൂടി പുക വലിക്കുന്ന തുണി നനയ്ക്കാൻ വെള്ളം. ഫക്കീർ ഒരു മുള്ളെടുത്ത് നിലത്താഞ്ഞു കുത്തിയപ്പോൾ ഒരു തീക്കനൽ പ്രത്യക്ഷപ്പെട്ടു. അത് പൈപ്പിലിട്ട് സത്ക കൊണ്ട് നിലത്തടിച്ചപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി. തുണി അതിൽ നനച്ച് പിഴിഞ്ഞ് പൈപ്പിന് ചുറ്റി. എല്ലാം പൂർത്തിയായപ്പോൾ ഫക്കീർ പുക വലിച്ച് ചാന്ദ് പട്ടേലിനും കൊടുത്തു. ഇതെല്ലാം കണ്ട് ചാന്ദ് പട്ടേൽ വിസ്മയസ്തബ്ധനായി. അയാൾ ഫക്കീറിനോട് തൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു. അടുത്ത ദിവസം ഫക്കീർ പട്ടേലിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചു. പട്ടേൽ ധൂപ് ഗ്രാമത്തിലെ അധികാരിയായിരുന്നു. അയാളുടെ ഭാര്യാ സഹോദരൻ്റെ മകൻ്റെ കല്യാണത്തിന് വധുവെ കണ്ടുവച്ചത് ഷിർദിയിൽ നിന്നായിരുന്നു. അങ്ങനെ പട്ടേൽ ഷിർദിയിലേക്ക് പോകാൻ ഒരുക്കം കൂട്ടി. ഫക്കീറും ആ കല്യാണ പാർട്ടിയെ അനുഗമിച്ചു. കല്യാണം മംഗളമായി കഴിഞ്ഞ് പാർട്ടി ധൂപിലേക്ക് മടങ്ങി. എങ്കിലും ഫക്കീർ തിരിച്ചു പോയില്ല. ഷിർദിയിൽ തന്നെ സ്ഥിര താമസമാക്കി. സായ് എന്ന പേര് ഫക്കീറിന് ലഭിച്ചത്. കല്യാണ പാർട്ടി ഷിർദിയിലെത്തിയപ്പോൾ മഹൽ സാബദിയുടെ വയലിൽ ഖണ്ഡോബ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങി. വണ്ടികളെല്ലാം അഴിച്ച് ഖണ്ഡോബ ക്ഷേത്രമുറ്റത്ത് നിർത്തി. ഓരോരുത്തരായി ഇറങ്ങിയതിനോടൊപ്പം ഫക്കീറും ഇറങ്ങി. ഭഗത്മാല സബദി യുവാവായ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ട് യാസായ്, സ്വാഗതം സായ് എന്നു പറഞ്ഞ് അഭിവാദ്യം ചെയ്തു. മറ്റുള്ളവരും സായ് എന്ന് വിളിച്ചു. അതിൽ പിന്നെ ഫക്കീർ സായി ബാബയായി. മറ്റു യോഗികളുമായി സമ്പർക്കം. സായി ബാബ ഒരു മസ്ജിദിൽ, മുസ്ലിം പള്ളി, താമസം തുടങ്ങി. ബാബ വരുന്നതിനും എത്രയോ കൊല്ലം മുമ്പ് മുതൽ ദേവീദാസ് എന്നു പേരായ ഒരു യോഗി ഷിർദിയിൽ താമസിച്ചിരുന്നു. ബാബയ്ക്ക് ആ യോഗിയുമായ സമ്പർക്കം ഇഷ്ടപ്പെട്ടു. ആ യോഗിയോടൊപ്പം ബാബ മാരുതി ക്ഷേത്രത്തിലും ചാവടിയിലും പഞ്ചായത്ത് കൂടുന്ന കെട്ടിടം താമസിച്ചു. ചിലപ്പോൾ ഏകനായും താമസിച്ചു. പിന്നെ ജാനകീദാസ് എന്ന യോഗി വന്നു. ബാബ അതിയനേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കും. അഥവാ ജാനകീദാസ് ബാബയുടെ അടുക്കലേക്ക് ചെല്ലും. പിന്നെ പുൻതമ്പിയിൽ നിന്ന് ഗംഗാ കീർ എന്ന് പേരായ വൈശ്യഗൃഹസ്ഥാശ്രമിയായ ഒരു യോഗിയും ഷിർദിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അദ്ദേഹം ബാബയെ ആദ്യം കാണുമ്പോൾ ബാബ രണ്ട് കൈയിലും വെള്ളം നിറച്ച കുടവുമായി പൂന്തോട്ടം നനയ്ക്കുകയായിരുന്നു. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഈ രത്നത്തെ കിട്ടിയ ഷിർദി അനുഗ്രഹീതയാണ്. ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നെങ്കിലും സാധാരണക്കാരനല്ല. ഈ ഷിർദി അനുഗ്രഹീതയും ഭാഗ്യവതിയുമായതിനാലാണ് ഈ രത്നത്തെ കിട്ടിയത്. അതുപോലെ തന്നെ ഏവല മഠത്തിലെ ആനന്ദനാഥ് എന്നു പേരായ അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ശിഷ്യൻ ഷിർദിയിൽ കുറച്ച് ഷിർദിക്കാരോടുകൂടി വന്ന് സായിബാബയെ കണ്ടതോടുകൂടി ഇപ്രകാരം തുറന്നു പറഞ്ഞു, ഇത് വില പിടിച്ച ഒരു രത്നക്കല്ലാണ്. സാധാരണക്കാരനെ പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും ഇതൊരു വെറും സാധാരണ കല്ലല്ല, രത്നക്കല്ല് തന്നെയാണ്. അടുത്ത ഭാവിയിൽ നിങ്ങൾക്കതറിയാൻ കഴിയും. ഇതും പറഞ്ഞ അദ്ദേഹം ഏവാലായിലേക്ക് പോയി. ഇത് പറഞ്ഞത് സായിബാബ ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ്. ബാബയുടെ ഉടുപ്പും ദിനചര്യകളും. ചെറുപ്പകാലത്ത് സായിബാബ മുടി വളർത്തിയിരുന്നു. ഒരിക്കലും മുണ്ടനം ചെയ്തിരുന്നില്ല. ഒരഭ്യാസിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അത്. റഹ്ടയിലേക്ക്, അതായത് ഷിർദിയിൽ നിന്ന് 9 നാഴിക പോയി വരുമ്പോൾ ചെണ്ട്, ജയ്, ജൂയി മുതലായ ചെടികൾ കൊണ്ടുവന്ന് അവ നട്ടു നനച്ചുണ്ടാക്കും. വാമൻ താത്യ എന്ന ഭക്തൻ ദിവസം 2 മൺപാത്രങ്ങൾ കൊടുക്കും. അവ കൊണ്ട് ബാബ തന്നെ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടങ്ങൾ വേപ്പുമര ചുവട്ടിൽ വയ്ക്കും. നിലത്ത് വയ്ക്കുന്നതോടുകൂടി അവ പച്ചമണ്ണായതിനാലും ചൂളക്കിടാത്തവയായതിനാലും ഉടഞ്ഞു പോവും. അടുത്ത ദിവസം താത്യ വേറെ 2 പാത്രങ്ങൾ കൊടുക്കും. ഇങ്ങനെ 3 കൊല്ലം മുടങ്ങാതെ നടന്നതിൻ ഫലമായി ബാബയുടെ അധ്വാനം കൊണ്ട് അവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടമുണ്ടായി. ഈ സ്ഥാനത്താണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടമായ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അനവധി ഭക്തന്മാർ സന്ദർശിച്ച് ഉപയോഗിച്ചു വരുന്നു. വേപ്പിൻ മരച്ചുവട്ടിലെ പാദുകങ്ങളുടെ കഥ. അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ശിഷ്യനായ ബായി കൃഷ്ണാജി അലി ബക്കർ എന്നാൾ അക്കൽക്കോട് മഹാരാജിൻ്റെ ഫോട്ടോ പൂജിച്ചിരുന്നു. ഒരിക്കൽ അയാൾ അക്കൽക്കോട്ട്, ഷോലാപ്പൂർ ജില്ല, പോയി മഹാരാജിൻ്റെ പാദുകങ്ങളെ വണങ്ങി പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പോവാൻ സാധിക്കുന്നതിന് മുൻപ് അയാൾക്കൊരു സ്വപ്നദർശനമുണ്ടായി. അക്കൽക്കോട്ട് മഹാരാജ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഷിർദിയാണ് എൻ്റെ വിശ്രമസ്ഥാനം, അവിടെ പോയി പൂജിക്കുക. അങ്ങനെ ബായി അയാളുടെ പരിപാടി മാറ്റി ഷിർദിയിൽ വന്ന് ബാബയെ പൂജിച്ച് 6 മാസം ഷിർദിയിൽ താമസിച്ച് സന്തുഷ്ടനായി. ഇതിൻ്റെ സ്മാരകമായി അദ്ദേഹം പാദുകങ്ങൾ നിർമ്മിച്ച് ശകാബ്ദം 1834, അതായത് 1912 AD ശ്രാവണമാസത്തിൽ വേപ്പുമരച്ചോട്ടിൽ സ്ഥാപിച്ചു. അതിനുവേണ്ട ചടങ്ങുകളും പൂജാവിധികളും നടത്തിയത് ദാദാ കേൽക്കറും ഉപാസിനിയുമായിരുന്നു. ഒരു ദീക്ഷിത് ബ്രാഹ്മണനെ പൂജയ്ക്കായും സഗൂൺ എന്ന ഭക്തനെ അതിൻ്റെ കാര്യാന്വേഷകനായും നിയമിച്ചു. ഈ കഥയുടെ പൂർണ്ണ വിവരങ്ങൾ മാമലദ്ദാരായി റിട്ടയർ ചെയ്ത ബി ദേവ് സഗുൺമേരു നായ്ക്കിനോടും ഗോവിന്ദ് കാംലാക്കർ ദീക്ഷിതിനോടും അന്വേഷിച്ച് പാദുകങ്ങളെ പറ്റിയ പൂർണ്ണ വിവരം താഴെ പറയും പ്രകാരം സായി ലീല മാസിക 2nd വാള്യം 1nd നമ്പർ 25 പേജിൽ പ്രസിദ്ധപ്പെടുത്തി. 1834 ശകവർഷത്തിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ രാമറാവു കോത്താരി ഷിർദിയിൽ ബാബാ ദർശനത്തിന് വന്നു. അയാളുടെ കമ്പൗണ്ടറും ബായി കൃഷ്ണാജി അലി ബക്കാറും കൂടെ വന്നിരുന്നു. അവർ സഗൂൺ മേരി നായിക്കും ജി കെ ദീക്ഷിതുമായി മിത്രങ്ങളായി. സംസാരമധ്യേ ബാബ ആദ്യം ഷിർദിയിൽ വന്ന് വേപ്പുമര ചുവട്ടിലിരുന്നതിന് ഒരു സ്മാരകം വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ബാബയുടെ പാദുകം കരിങ്കല്ലിൽ കൊത്തിസ്ഥാപിക്കാൻ ആദ്യം ആലോചിച്ചു. അപ്പോൾ കമ്പൗണ്ടർ ഈ വിവരം ഡോക്ടറെ അറിയിച്ചാൽ നല്ല മൃദുവായ കല്ലുകൊണ്ട് അദ്ദേഹം പാദുകം തീർപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും അതിനോട് യോജിച്ച് ഡോക്ടർ കോത്താരിയെ വിവരമറിയിച്ചു. അദ്ദേഹം ഷിർദിയിൽ വന്ന് പാദുകങ്ങളുടെ ഒരു പ്ലാൻ വരച്ചു. എന്നിട്ട് ഖണ്ഡോബ ക്ഷേത്രത്തിലിരിക്കുന്ന ഉപാസനി മഹാരാജിനെ പ്ലാൻ കാണിച്ചു. അദ്ദേഹം പല വ്യത്യാസങ്ങളും വരുത്തി. താമര, പുഷ്പങ്ങൾ, ശംഖ്, ചക്രം, മനുഷ്യൻ മുതലായ പലതും വരച്ചു ചേർത്തു. കൂടാതെ സദാനിംബവൃക്ഷസ്യ മുലാദീവാസാത് സുതാസ്രാവിണം തിക്തമപ്യ പ്രിയം തം തരും കൽപ്പവൃക്ഷാദിയം സാദയന്തം നാമാമീശ്വരം സദ്ഗുരും സായിനാഥം എന്ന ശ്ലോകവും അതിന്മേൽ കൊത്തിവെക്കാൻ പറഞ്ഞു. എപ്പോഴും നിംബവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ താമസിച്ച് കൈപ്പുള്ളതുമായ ആ വൃക്ഷത്തെ അമൃതൊഴുക്കുന്ന കൽപ്പവൃക്ഷത്തേക്കാളധികം മഹാത്മ്യമുള്ളതാക്കി തീർത്ത സദ്ഗുരുവും ഈശ്വരനുമായ സായിനാഥനെ ഞാൻ നമസ്കരിക്കുന്നു. ഉപാസനിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അപ്രകാരം ചെയ്തു. ബോംബെയിൽ പാദുകങ്ങൾ നിർമ്മിച്ച് കമ്പൗണ്ടർ വശം കൊടുത്തയച്ചു. ബാബ അവയെ ശ്രാവണ പൗർണമിക്ക് സ്ഥാപിക്കാൻ പറഞ്ഞു. അന്ന് പകൽ 11 മണിക്ക് ജി കെ ദീക്ഷിത് അവയെ ഖണ്ഡോബ ക്ഷേത്രത്തിൽ നിന്ന് തലയിൽ വെച്ച് പരിവാരസമേതം ദ്വാരകമായി മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ബാബ പാദുകങ്ങൾ തൊട്ടനുഗ്രഹിച്ചു. എന്നിട്ട് ഇത് ദേവപാദങ്ങളാണെന്നും വേപ്പുമര ചുവട്ടിൽ സ്ഥാപിച്ചു കൊള്ളുവിനെന്നും പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ബോംബെയിൽ നിന്ന് പാസ്താ ഷേട്ട് എന്ന പാഴ്സി ഭക്തൻ 25 രൂപ മണി ഓർഡർ അയച്ചിരുന്നു. ഈ സംഖ്യ പാദുകം സ്ഥാപിക്കാനുള്ള ചിലവിലേക്ക് ബാബ കൊടുത്തു. ഒട്ടാകെ ചിലവായ 100 രൂപയും ബാക്കി 75 രൂപ സംഭാവനയായി പിരിച്ചു. ആദ്യത്തെ 5 വർഷങ്ങൾ ജി കെ ദീക്ഷിത് പാദുക പൂജ നടത്തി. പിന്നീട് ലക്ഷ്മൺ കച്ചേശ്വർ ജഗാദി എന്നയാൾ പൂജ നടത്തി. ആദ്യത്തെ 5 വർഷം മാസം തോറും വിളക്ക് വയ്ക്കാൻ 2 കാവിധം ഡോക്ടർ കോത്താരി അയച്ചു കൊടുത്തു. കൂടാതെ ചുറ്റും പൈപ്പുവേലി കെട്ടാനുള്ള ചെലവും അയാൾ ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് റെയിലിംഗ് ഷിർദിക്ക് കൊണ്ടുവരാനുള്ള ചെലവ് 7 കാ 8 ണ സഗുൺ മേരു നായിക് കൊടുത്തു. ഇപ്പോൾ ജഗാദി നാനാ പൂജാരി പൂജ നടത്തുകയും സഗുൺ മേരു നായിക് നൈവേദ്യത്തിനും വിളക്ക് വയ്ക്കാനും വേണ്ട ചിലവ് നടത്തുകയും ചെയ്യുന്നു. ബായി കൃഷ്ണാജി തുടക്കത്തിൽ അക്കൽക്കോട് മഹാരാജിൻ്റെ ഭക്തനായിരുന്നു. അയാൾ 1834 പാദുകം സ്ഥാപിക്കുന്ന കാലത്ത് അക്കൽക്കോട്ടേക്ക് പോകും വഴി ഷിർദിയിൽ വന്നു. ബാബയെ ദർശനം ചെയ്ത് അക്കൽക്കോട്ടേക്ക് പോവാനായിരുന്നു ഉദ്ദേശം. അയാളതിന് ബാബയോട് അനുവാദം ചോദിച്ചു. നീ എന്തിനവിടെ പോകുന്നു? അവിടുത്തെ മഹാരാജ് ഇവിടെ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത് കേട്ട് ബായി അക്കൽക്കോട്ടേക്ക് പോകേണ്ടെന്ന് നിശ്ചയിച്ചു. പാദുക സ്ഥാപനത്തിനു ശേഷം അയാൾ പലതവണ ഷിർദിയിൽ വരാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ വിവരങ്ങൾ ഹേമന്ത് പാന്തിനറിയില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ അത് സച്ചരിതത്തിൽ ചേർക്കുമായിരുന്നുവെന്നും ബി വി ദേവ് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നു. മൊയ്തീൻ തമ്പോലിയുമായ ഗുസ്തിയും ജീവിത രീതിയിൽ വരുത്തിയ മാറ്റവും ബാബയുടെ മറ്റു കഥകളിലേക്ക് മടങ്ങുക. ഷിർദിയിൽ മൊയ്തീൻ തമ്പോലി എന്നു പേരായ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. ചില സംഗതികളിൽ ബാബയും അയാളുമായി യോജിക്കാത്തതിനാൽ അവർ തമ്മിൽ ഒരു ഗുസ്തി യുദ്ധം നടന്നു. അതിൽ ബാബ പരാജിതനായി. അന്ന് മുതൽ ബാബ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും മാറ്റി. ബാബ കഫ്നി എന്ന നീളൻ കുപ്പായവും ഒരു ലങ്കോട്ടിയും ധരിച്ചു. തലമുടി ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടുകയും ചെയ്തു. ഒരു ചാക്കിൻ കഷ്ണം ഇരിക്കാനും ഒരു ചാക്കിൻ കഷ്ണം കിടക്കാനും ഉപയോഗിച്ചു. കീറി ദ്രവിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായി. സായിബാബ പറയും, ദരിദ്രം രാജത്വത്തേക്കാൾ നല്ലതാണ്, പ്രഭുത്വത്തേക്കാൾ എത്രയോ ഉപരി മെച്ചപ്പെട്ടതാണ്. ഭഗവാൻ ദരിദ്രന്റെ ചങ്ങാതിയാണെന്ന്. ഗംഗാഗീറും ഗുസ്തി പ്രിയനായിരുന്നു. ഒരു ഗുസ്തി മത്സര സമയത്ത് അദ്ദേഹത്തിന് ദൈവവാക്യം പോലെ "നീ ദൈവവുമായി കളിച്ച് ദേഹം തളർത്തിക്കളയുക" എന്ന വാക്കുകൾ കേൾക്കുകയും അതോടുകൂടി വിരക്തി വന്നു ചേരുകയും ചെയ്തു. അദ്ദേഹം സംസാരം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. പൂന്താമ്പിക്കടുത്ത് പുഴക്കരയിൽ ഒരു മഠം സ്ഥാപിച്ച് അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു. സായിബാബ ജനങ്ങളുമായി അങ്ങനെ ഇടപഴകി പെരുമാറലില്ല. ബാബ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കലാണ് പതിവ്. പകലധികവും വേപ്പുമര ചുവട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമത്തിന് പുറമെ പുഴക്കരയിലുള്ള ബാബുൾ മരത്തണലിലിരിക്കും. വൈകുന്നേരം ചില അവസരങ്ങളിൽ നിമഗോൺ വരെ നടക്കും. അവിടെ ത്രയംബക് ജി ഡങ്കാളിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവും. അവിടുത്തെ ബാബാ സാഹിബിനെ സായിബാബയ്ക്ക് ഇഷ്ടമായിരുന്നു. അയാളുടെ അനുജനായ നാനാ സാഹിബിന് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ട് കൂടി പുത്രനുണ്ടായില്ല. ബാബാ സാഹേബ് നാനാ സാഹേബിനെ ബാബാ ദർശനത്തിനയക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അന്നു മുതൽ സായിബാബയുടെ പ്രശസ്തി വർദ്ധിച്ച് അഹമ്മദ് നഗറിൽ നിന്നും മറ്റനവധി ജനങ്ങൾ ദർശനത്തിനായി വരാൻ തുടങ്ങി. അന്നു മുതൽ നാനാ സാഹേബ് ചന്ദോർക്കർ, കേശവ് ചിദംബർ മുതലായ അനവധി പേർ ഷിർദിയിൽ വരാൻ തുടങ്ങി. പകൽ മുഴുവൻ ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട ബാബ പഴകി ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയിൽ രാത്രി ഒറ്റയ്ക്കുറങ്ങി. ബാബയുടെ സാമഗ്രികൾ ഇക്കാലത്ത് പുകവലിക്കാനുള്ള കുഴൽ, ചിലിം, പുകയില, ടിൻ പാത്രം, നീണ്ട കഫ്നി കുപ്പായം, തല മൂടിക്കെട്ടിയ ഒരു തുണിക്കഷ്ണം, ഒരു ചെറുവടി സത്ക, എപ്പോഴും കയ്യിൽ വെക്കുന്നത് ഇത്രയുമായിരുന്നു. തലയ്ക്ക് കെട്ടിയ വെള്ളത്തുണി ജട പോലെ പിരിച്ച് ഇടത് ചെവിയുടെ ഭാഗത്തുകൂടി പിന്നോട്ട് തൂങ്ങിക്കിടക്കും. ബാബ ഷൂസോ മെതിയടിയോ ധരിച്ചിരുന്നില്ല. ദിവസത്തിലധികവും ഒരു ചാക്കിന്മേലാണ് ഇരുന്നിരുന്നത്. ഒരു കൗപീനവും ധരിച്ചിരുന്നു. തണുപ്പില്ലാതിരിക്കാൻ എപ്പോഴും തീ എരിയിച്ചിരുന്നു. ഈ തീയിനാണ് ധുനി എന്ന് പറയുന്നത്. എപ്പോഴും തെക്കോട്ടു മുഖമായി മരത്തിൻ്റെ ആൾമറയിൽ ഇടതു കൈവച്ചിരിക്കും. ആ ധുനിയിൽ ബാബ ബലിയായി. അഹംഭാവം, ആശ, ചിന്ത ഇവയർപ്പിച്ചുകൊണ്ട് സദാ അള്ളാമാലി, ദൈവമാണ് ഒരേ ഉടമ എന്ന് ജപിച്ചിരിക്കും. ബാബ ഇരിക്കുന്ന പള്ളിക്ക് രണ്ട് മുറികളുടെ വലിപ്പമേ ഉള്ളൂ. അവിടെ എല്ലാ ഭക്തന്മാരും ബാബയെ വന്ന് കാണും. 1912 ശേഷം ഒരു വ്യത്യാസം വന്നു. പഴയ പള്ളി കേടുപാട് തീർത്ത് ഒരു മുറ്റവും പണി ചെയ്തു. മസ്ജിദിൽ താമസമാക്കുന്നതിന് മുൻപ് ബാബ ഒരു താക്കിയയിൽ, മുസ്ലിം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം, കുറേ കാലം താമസിച്ചിരുന്നു. അന്നു കാലിൽ ചെറിയ ചിലങ്കകൾ കെട്ടി ബാബ മധുരമായി പാടി ആനന്ദ നൃത്തമാടിയിരുന്നു. വെള്ളത്തെ എണ്ണയാക്കി മാറ്റൽ. സായിബാബയ്ക്ക് വിളക്കുകളിൽ വലിയ പ്രിയമായിരുന്നു. ബാബ കടക്കാരിൽ നിന്ന് എണ്ണ കടം വാങ്ങി. മസ്ജിദിലും അമ്പലത്തിലും രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാലം നടന്നു. അതിന് എണ്ണ കൊടുത്തിരുന്ന ബനിയ കച്ചവടക്കാർ തമ്മിലാലോചിച്ച് ബാബയ്ക്ക് എണ്ണ കൊടുക്കില്ലെന്ന് നിശ്ചയിച്ചു. പതിവ് പോലെ ബാബ എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് തീർത്തു പറഞ്ഞു. തീരെ ക്ഷുഭിതനാവാതെ ബാബ മസ്ജിദിൽ വന്ന് വിളക്കിൽ തിരികളിട്ടു. ബനിയാമാർ ജിജ്ഞാസുക്കളായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബാബ തകരപ്പാത്രമെടുത്തു, അതിൽ എണ്ണ ലേശം പറ്റി നിന്നിരുന്നു. ബാബ അതിൽ വെള്ളമൊഴിച്ചു കുടിച്ചു. അങ്ങനെ ശുദ്ധി വരുത്തി വീണ്ടും തകരപ്പാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ വിളക്കുകളിലും ഒഴിച്ച് തിരികൾ കൊളുത്തി. നോക്കി നിൽക്കുന്ന ബനിയാമാരെ അന്തം വിടുവിച്ചുകൊണ്ട് അതിഭയങ്കരമാമണ്ണം രാത്രി മുഴുവൻ ആ വിളക്കുകൾ കത്തി. ബനിയാമാർ പശ്ചാത്തപിച്ച് ബാബയോട് മാപ്പപേക്ഷിച്ചു. ബാബ അവരോട് സത്യവാന്മാരായിരിക്കാൻ ഉപദേശിച്ച് മാപ്പ് നൽകി. വ്യാജഗുരു ജൗഹർ ആലി. മുൻ പറഞ്ഞ ഗുസ്തി സംഭവത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞതിൽ പിന്നെ ജവഹർ അലി എന്നു പേരായ ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും പരിവാര സമേതം റഹട ഗ്രാമത്തിൽ വന്ന് വീരഭദ്ര ക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ മുറിയിൽ താമസമാക്കി. ഫക്കീർ പണ്ഡിതനും ഖുർആൻ മുഴുവൻ പഠിച്ച നല്ല വാഗ്മിയുമായിരുന്നു. അനവധി ഭക്തന്മാർ അയാളെ കണ്ടുവണങ്ങി ബഹുമാനിച്ചു പോന്നു. ജനസഹായം കൊണ്ട് അയാൾ വീരഭദ്ര ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ഈദ്ഗ പണി ചെയ്യാൻ തുടങ്ങി. ഈദ് പ്രാർത്ഥനയ്ക്കുള്ള ചുമർ. ഇത് സംബന്ധിച്ച് ചില കുഴപ്പങ്ങളുണ്ടായിരുന്നതിനാൽ ജൗഹർ ആലിക്ക് റഹട വിടേണ്ടി വന്നു. അങ്ങനെ അയാൾ ഷിർദിയിലേക്ക് പോന്നു. ബാബയോടുകൂടി താമസം തുടങ്ങി. അയാളുടെ മധുരമായ സംഭാഷണം കൊണ്ട് ജനങ്ങൾ വശീകൃതരാവുകയും അയാൾ ബാബയെ ശിഷ്യനെന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബാബ യാതൊരു തടസ്സവും പറയാതെ അയാളുടെ ശിഷ്യനായിരിക്കാൻ സമ്മതിച്ചു. പിന്നെ ഗുരുവും ശിഷ്യനും റഹടയിലേക്ക് മടങ്ങാനും അവിടെ താമസിക്കാനും തീരുമാനിച്ചു. ഗുരുവിന് ശിഷ്യന്റെ മഹത്വം അറിഞ്ഞുകൂടെങ്കിലും ശിഷ്യന് ഗുരുവിൻ്റെ ദോഷങ്ങൾ അറിയാമായിരുന്നു. എങ്കിലും അയാളെ അവഹേളിക്കാതെ ശിഷ്യനെ പോലെ പരിചരിക്കാൻ തുടങ്ങി. ഗുരുവിനെ പലതരത്തിലും ഉപചരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഷിർദിയിൽ വരുമെങ്കിലും പ്രധാന താമസം റഹടയിലാക്കി. ബാബയുടെ ഷിർദി ഭക്തന്മാർക്ക് ബാബ റഹടയിലേക്ക് താമസം മാറ്റിയത് ഇഷ്ടമായില്ല. അവരൊരു നിവേദക സംഘവുമായി ബാബയെ ഷിർദിയിലേക്ക് കൊണ്ടുപോരാൻ ചെന്നു. ഈദ്ഗയ്ക്കടുത്ത് വച്ച് അവർ ബാബയെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ ഫക്കീർ കോപിഷ്ഠനാണെന്നും അയാളെ ബാബയ്ക്ക് വിടാൻ നിവൃത്തിയില്ലെന്നും ഫക്കീർ തിരിച്ചു വരുന്നതിന് മുൻപേ ഉടൻ മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഫക്കീർ തിരിച്ചു വരികയും ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് അവരോട് കോപിക്കുകയും ചെയ്തു. ചില വാക്ക് തർക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ ഗുരുവും ശിഷ്യനും ഷിർദിയിലേക്ക് മടങ്ങി അവിടെ താമസമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിനെ ദേവീദാസ് പരീക്ഷിച്ച് തർക്കത്തിൽ തോൽപ്പിച്ചു. ബാബ കല്യാണ പാർട്ടിയോടുകൂടി വരുന്നതിന് 12 കൊല്ലം മുമ്പാണ്. അന്ന് 10ഓ 11ഓ വയസ്സുള്ള ദേവീദാസ് ഷിർദിയിൽ വന്ന് മാരുതി ക്ഷേത്രത്തിൽ താമസമാക്കിയത്. ദേവീദാസ് സുന്ദരരൂപനും തിളങ്ങുന്ന കണ്ണോടുകൂടിയവനും വിരക്തനും ജ്ഞാനിയുമായിരുന്നു. താത്യക്കോട്ടെ, കാശീനാഥ് മുതലായ പലരും അദ്ദേഹത്തെ ഗുരുവായി കരുതിയിരുന്നു. അവർ ജവഹർ ആലിയെ അദ്ദേഹത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തിച്ചതിൽ പരാജിതനായി ഷിർദിയിൽ നിന്നും ഓടിപ്പോയി. അങ്ങനെ ബീജാപൂരിൽ കുറേ കാലം താമസിച്ച് ഷിർദിയിലേക്ക് മടങ്ങി വന്ന് ജവഹർ ആലി ബാബയെ സാഷ്ടാംഗം പ്രണമിച്ചു. അയാൾ ഗുരുവെന്നും സായിബാബ ശിഷ്യനെന്നുമുള്ള തെറ്റിദ്ധാരണ നീങ്ങി അയാൾ പശ്ചാത്തപിച്ചു. എന്നിട്ടും ബാബ കാണിക്കുന്നത് അഹംഭാവം കളഞ്ഞ് ആത്മജ്ഞാനം കൈവരുത്താൻ ശിഷ്യനെ പോലെയും സേവനങ്ങൾ ചെയ്യണമെന്നാണ്. ഈ കഥ ബാബയുടെ മഹാഭക്തനായ മഹൽസാപതി പറഞ്ഞു തന്നതനുസരിച്ചാണ് ഇവിടെ ചേർത്തത്. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം, മസ്ജിദ്, അതിൻ്റെ പൂർവസ്ഥിതി, പിന്നീടുണ്ടായ ഭേദഗതി എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നതാവുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.